ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ. ചടങ്ങിൽ പങ്കെടുക്കാൻ ലോക നേതാക്കളും. ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയായി ടിഡിപി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടി ഊർജ്ജിതമായി മുന്നേറണമെന്ന ആഹ്വാനവുമായി ഇന്ന് ലോക സമുദ്രദിനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പുരുഷ സിംഗിൾസിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കും. വൈകുന്നേരം 7:15 രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രീ നരേന്ദ്രമോദിക്കും പുതിയ മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർച്ചയായി 3 തവണയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത്. എൻഡിഎ സഖ്യം ശക്തവും സുസ്ഥിരവും വളർച്ചാ കേന്ദ്രീകൃതവുമായ സർക്കാർ രൂപീകരിക്കുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
ഭരണഘടനയുടെ അനുച്ഛേദം 75(1) പ്രകാരം നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമിച്ചതായി രാഷ്ട്രപതി ഭവൻ സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. നേരത്തെ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ പ്രതിനിധി സംഘം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ച് ശ്രീ നരേന്ദ്രമോദിയെ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതായി കാണിച്ച് കത്ത് നൽകിയിരുന്നു. എൻഡിഎ ഘടകകക്ഷികളുടെ പിന്തുണ അറിയിച്ചുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറി. എൻഡിഎ ശക്തവും സുസ്ഥിരവും വളർച്ചാ കേന്ദ്രീകൃതവുമായ സർക്കാർ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി ഭവന് പുറത്ത് സംസാരിക്കവേ ശ്രീ മോദി പറഞ്ഞു. വിശദാംശങ്ങൾ രാഷ്ട്രപതി ഭവൻ തയ്യാറാക്കുമെന്നും അപ്പോഴേക്കും മന്ത്രിമാരുടെ പട്ടിക രാഷ്ട്രപതിക്ക് കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 18 ലോക്സഭ പുതിയതും ഊർജ്ജസ്വലമായിരിക്കുമെന്നും രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും തന്റെ സർക്കാർ നിറവേറ്റുമെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാഷ്ട്രപതി ഭവനിൽ നടക്കാനിരിക്കുന്ന 3 നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ എത്തുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ഉൾപ്പെടെയുള്ള രാഷ്ട്രതലവന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ഇവർ എത്തുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ഡൽഹിയിൽ ഡ്രോൺ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തി. ഈ മാസം 9-10 തീയതികളിൽ പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ആളില്ലാ വ്യോമ വാഹനങ്ങൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവയുൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നത് ഡൽഹി പോലീസ് നിരോധിച്ചു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും യോഗം ചർച്ച ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽഗാന്ധി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം ലോക്സഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4 ചേരും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ചുമതലകൾ വേഗത്തിലും കൃത്യതയിലും നിർവഹിച്ചതിന് എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാർക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നന്ദി അറിയിച്ചു. ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം കാത്തുസൂക്ഷിച്ചതായി അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വേളയിൽ നേരിട്ട എല്ലാ വെല്ലുവിളികളും പ്രതികരണങ്ങളും വിജയഗാഥകളും രേഖപ്പെടുത്താൻ ജില്ലാ മജിസ്ട്രേറ്റുകൾ, ഡെപ്യൂട്ടി കമ്മീഷണർമാർ, റിട്ടേണിംഗ് ഓഫീസർമാർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നിവർക്കയച്ച കത്തിൽ ശ്രീ രാജീവ് കുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നന്ദി രേഖപ്പെടുത്തി. ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുങ്കുദേശം പാർട്ടി ദേശീയ അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വിജയവാഡയ്ക്ക് സമീപമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. എൻഡിഎയുടെ മുതിർന്ന നേതാക്കളും അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഭജനത്തിനുശേഷം ആന്ധ്രപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ഇത് 2 തവണയാണ് നായിഡു സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടി, ജനസേന, ഭാരതീയ ജനതാ പാർട്ടി എന്നിവയുടെ എൻഡിഎ സഖ്യം 175 നിയമസഭാ സീറ്റുകളിൽ 164 വിജയിച്ചിരുന്നു. ജമ്മുകശ്മീരിലെ നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് പൊതുചിഹ്നം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സെപ്റ്റംബർ 30 ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചിരുന്നു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായി 8 തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ ആർബിഐയുടെ ധനനയ അവലോകന സമിതി യോഗം തീരുമാനിച്ചു. എസ്ഡിഎഫ് നിരക്ക് 6.25% തുടരും. മുൻ റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവും കുടുംബാംഗങ്ങളും ഉൾപ്പെട്ട തൊഴിൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം ജൂലൈ 6 പ്രത്യേക കോടതി പരിഗണിക്കും. കഴിഞ്ഞ ഒക്ടോബർ 4 ലാലു പ്രസാദ് യാദവ്, ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ്, റാബ്രി ദേവി എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതേസമയം മദ്യനയക്കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്കെതിരെ ഡൽഹി കോടതിയിൽ സിബിഐ അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. കേസ് ജൂലൈ 6 പരിഗണിക്കാൻ മാറ്റി. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഇവരുടെ മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. നാരായൺപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗൊബേൽ വനത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ റിസർവ് ഗാർഡിന്റെയും ITBPയുടെയും സംയുക്ത സംഘം തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 3 DRG ജവാന്മാർക്ക് പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ കുടിശ്ശികകളും ഉടൻ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജീവനക്കാർക്ക് അർഹമായ DA കൃത്യമായി നൽകുന്നതിന് പ്രയാസങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പെൻഷൻകാരുടെ DR പ്രശ്നവും ഉടൻ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ബലിപെരുന്നാൾ June 17. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ദുൽഹജ് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദുൽഹജ് 1 June 17 തിങ്കളാഴ്ച ബക്രീദുമായിരിക്കുമെന്ന് കോഴിക്കോട് ഖാസിമാരും മതപണ്ഡിതരും അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളതീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടിയുള്ള ഊർജ്ജിതമായ പ്രവർത്തനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങളിലൂടെ സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനും സമുദ്ര സംരക്ഷണത്തിന് കൂട്ടായ്മകൾ രൂപീകരിക്കാനുമാണ് ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യമിടുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. 1 സീഡ് പോളണ്ടിന്റെ ഇഗ സ്വിയാറ്റെക്കും ഇറ്റലിയുടെ ജാസ്മിൻ പൌളിനിയും ഏറ്റുമുട്ടും. പുരുഷ സെമിയിൽ ഇറ്റാലിയൻ താരത്തെ പരാജയപ്പെടുത്തി സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ഫൈനലിൽ കടന്നു. സ്കോർ 6-2, 3-6, 6-3, 4-6, 3-6. ഇതോടെ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്പാനിഷ് താരം എന്ന നേട്ടം കാർലോസ് സ്വന്തമാക്കി. 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡ 12 runs അയർലന്റിനെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത കാനഡ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 137 runs എടുത്തു. മറുപടി ബാറ്റിംഗിൽ 7 wicket 125 runs എടുക്കാനേ ആയുള്ളൂ. ഇന്ന് 4 മത്സരങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ന്യൂസിലാന്റിന് അഫ്ഗാനിസ്ഥാനെതിരെ 160 runs വിജയലക്ഷ്യം. രണ്ടാം മത്സരത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരം പുരോഗമിക്കുന്നു. രാത്രി 8 നടക്കുന്ന മത്സരത്തിൽ നെതർലാൻഡ്സ് ദക്ഷിണാഫ്രിക്കയെയും 10:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയും നേരിടും. FIH ഹോക്കി പ്രീമിയർ ലീഗിൽ ഇന്ത്യൻ ടീം ഇന്ന് ജർമ്മനിയെ നേരിടും. നാളെ ആതിഥേയരായ ഗ്രേറ്റ് ബ്രിട്ടനുമായാണ് ഇന്ത്യയുടെ മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യൻ പുരുഷ ടീം. 14 മത്സരങ്ങളിൽ നിന്ന് 24 points ഇന്ത്യയുടെ സമ്പാദ്യം. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ആയുഷ് മന്ത്രാലയം തുടങ്ങിയവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ദിനാചരണത്തിന്റെ പ്രചാരണ പരിപാടികൾ അവലോകനം ചെയ്തു. യോഗാഭ്യാസത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പ്രചാരണത്തോടൊപ്പം കോമൺ യോഗ പോർട്ടൽ CYP യെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ. ചടങ്ങിൽ പങ്കെടുക്കാൻ ലോക നേതാക്കളും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP നേതാവ് N. ചന്ദ്രബാബു നായിഡു ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടി ഊർജ്ജിതമായി മുന്നേറണമെന്ന ആഹ്വാനവുമായി ഇന്ന് ലോക സമുദ്രദിനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പുരുഷ സിംഗിൾസിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കരാസ് ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.